Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Aravinde Srishtiyum Aravinde Nasam Anumul Kandu Ondirikin Parayin Nanipa Pinnadina Arinu Ipol Dainan Arinu Mumbundayin Naru Maripoyi. ഒരു ദൃക്കിൻ്റെ മുമ്പിൽ സംഭവിക്കുന്നതാണ് ഈ അറിവിൻ്റെ സൃഷ്ടിയും നാശവും. പക്ഷെ അതെവിടെയാണ് സംഭവിക്കുന്നത്? അത് ഉപജന അപായവർജിതമായിരിക്കുന്നു, ദൃക്കായിരിക്കുന്നു. അതിനാണ് ശ്രുതി ബ്രഹ്മമെന്ന് ബോധിപ്പിക്കുന്നത്. ദൃക് സ്വരൂപത നിത്യത്വം, അതിലെ അനിത്യമായ അറിവിൻ്റെ സൃഷ്ടിയും നാശവും സംഭവിക്കുന്നില്ല. അത് സർവത്ര, അത് ഏകരൂപത്തിലിരിക്കുന്നു. പരമാർത്ഥമല്ലാതെ ഒരുവൻ അറിയുന്നു ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബന്ധനസ്ഥനാണ്. പരമാർത്ഥത്തെ ബോധിച്ചവൻ അറിയുന്നു ഇവിടെ മുക്തി മാത്രമേ ഉള്ളൂ, ബന്ധനമില്ല, അവൻ ധരിക്കുന്നു. അതാണ് ദൃക് സ്വരൂപത നിത്യത്വം. വിശുദ്ധ സ്വരൂപത്വം, ബന്ധനത്തെയാണ് നമ്മൾ അശുദ്ധി എന്ന് പറയുന്നത്. അജ്ഞാനം, അജ്ഞാനകാര്യമായ ബന്ധനം. ഇവിടെ അതല്ല, വിശുദ്ധ സ്വരൂപമാണ്. അവിശുദ്ധ സ്വരൂപത്തെയാണ് ശ്രുതി ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നത്. അത് ബോധിപ്പിച്ചാലേ അവന് ഈ ശരീര മനസ്സുകളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ബോധിക്കാൻ കഴിയും. അവന് ബ്രഹ്മമായി ബോധിച്ചാലേ പറ്റും. അല്ലെങ്കിൽ വീണ്ടും അവൻ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഞാൻ എൻ്റെ ബന്ധനം എൻ്റെ മോക്ഷമൊന്ന് ചിന്തിച്ചു, അങ്ങനെ ഒന്നില്ല. ഇവിടെ ആരും ആത്മമോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല. ഭ്രാന്തമായി നമ്മൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. അവിടെ നമ്മൾ സങ്കല്പിക്കുന്നു എന്താണ് എൻ്റെ മോക്ഷം. മോക്ഷത്തിൽ എൻ്റെ എന്ന് പറയുന്ന ഒരു സ്വാർത്ഥത വരത്തില്ല. വന്നാൽ പിന്നെ അത് മോക്ഷമല്ല, അത് ബന്ധനമാണ്. വിവേകികളാരും അതിനുവേണ്ടിയല്ല ശ്രമിക്കുന്നു. എൻ്റെ എന്നുള്ളതിരിക്കുകയും അതിനോടൊപ്പം മോക്ഷവും, അതല്ല ശ്രമിക്കുന്നു. ആ മോക്ഷത്തിൽ എൻ്റെ എന്നുള്ളതില്ല, ഞാനെന്നുള്ളതില്ല. എന്തുകൊണ്ട്? താൻ സർവപ്രത്യദർശിയാണ്. ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രത്യയങ്ങളെ ദർശിക്കുന്നത് പോലെ താൻ തന്നെയാണ് സർവശരീരങ്ങളോടും ബന്ധപ്പെട്ടിരുന്നത്, സർവപ്രത്യയങ്ങളെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെ എൻ്റെ എന്നുള്ളവർ? എൻ്റെ മോക്ഷത്തിന് വേണ്ടി ഒരാൾക്ക് എങ്ങനെ പരിശ്രമിക്കാൻ കഴിയും? എൻ്റെ മോക്ഷം, അങ്ങനെ ഒരു മോക്ഷത്തെ അയാൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. വിശുദ്ധ സ്വരൂപം ത്വം ആത്മത്വം, ആത്മത്വം ബ്രഹ്മ ആണ്. ബൃഹത്വാത് ബ്രഹ്മ എന്ന് പറയും. അത് ബൃഹത്താണ്. നമ്മൾ കരുതുന്ന പോലെ ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ശരീര പരിച്ഛിന്നമായ എവിടെയെങ്കിലും ഒന്നിൽ സംഭവിക്കുന്ന ഒരു മഹത്തായ കാര്യമല്ല. അങ്ങനെയെല്ലാം കൽപ്പിക്കുന്ന എന്താണോ അത് കേവലം അജ്ഞൻ്റെ കൽപ്പനകളാണ്. തത്വജ്ഞാനം അക്കാര്യത്തിൽ നിരപരാധിയാണ്. അതൊരിക്കലും ഒരു വ്യക്തിയുടെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല. അതെപ്പോഴും ബോധിപ്പിക്കുന്നത് നിത്യമുക്തിയെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. അത് സർവപ്രത്യദർശിയായിരിക്കുന്ന ആത്മതത്വത്തിൻ്റെ ഏകമായിരിക്കുന്ന ആത്മതത്വത്തിൻ്റെ മുക്തിയെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. താൻ തെറ്റിദ്ധരിക്കുന്നു എൻ്റെ മുക്തിയാണ്, താൻ ഭ്രമിച്ചു പോവുകയാണ്. എന്നൊരു വിശേഷം ഇവിടെ ഞാനെന്നോ നീയെന്നോ ഉള്ള വിശേഷങ്ങളില്ല, ബന്ധമോക്ഷങ്ങളെന്നുള്ള വിശേഷങ്ങളില്ല. ഏകത്വം അനേകമാണ്, അത് എത്രയോ സ്പഷ്ടമായ കാര്യമാണ്. ഏകമായിരിക്കുന്ന ഒന്നിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്തൊരു ബന്ധനവും വേറൊരു സ്ഥലത്തൊരു മോക്ഷവും സംഭവിക്കുന്നത്? ഏകത്തിൽ അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് പറയുന്നു സർവഭൂതേഷ സിദ്ധം. ഇവിടെ പറയുന്നത് സർവഭൂതങ്ങളിലും സർവചിത് സ്ഫുരണങ്ങളിലും സിദ്ധമായിരിക്കുന്ന ഏകമായ മോക്ഷത്തെക്കുറിച്ച് അവിടെ പറയും. എന്നാണ് സർവപ്രത്യദർശി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അങ്ങനെ ധരിച്ച് കളയരുത്, ഞാൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവപ്രത്യയങ്ങളും അങ്ങനെ ധരിച്ചാൽ പോലെ, നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ അതല്ല, ഇവിടുത്തെ സർവപ്രത്യയങ്ങളെയും എടുക്കണം. സർവഭൂതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവപ്രത്യയങ്ങൾ, അതിൽ തന്റെ സ്വാർത്ഥതയെ കൂട്ടിച്ചേർക്കരുത്, എന്റേതെന്നുള്ള ഭാവത്തെ കൂട്ടിച്ചേർക്കരുത്. അപ്പോൾ സർവഭൂതങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവപ്രത്യയങ്ങൾക്കും ദ്രഷ്ടാവായിരിക്കുന്നവൻ ഏകനാണ്. അതിനോട് പറഞ്ഞ ഏകം, ഇതാണ് ആത്മബോധം. അതിൽ ദർശി ആയിരിക്കുന്നവൻ, അതിൻ്റെ ദ്രഷ്ടാവായിരിക്കുന്നവൻ ആ സർവപ്രത്യയങ്ങൾക്കും പ്രത്യക്സ്വരൂപമായിരിക്കുന്നവൻ. അങ്ങനെ ഒരു ബ്രഹ്മത്തെ യഥാ മതം തഥാ തത് സമ്യക് ദർശനം, തത് സമ്യക് ദർശനം. ആ മതമാണ് ആ ദർശനം. മതം എന്ന് പറഞ്ഞാൽ ദർശനം. അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ലക്ഷണ ഭേദാഭാവ വ്യോമനൈവ ഘടഗിരി ഗുഹാദിഷു ആകാശം. ആകാശത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാണ് വേർതിരിക്കുന്നത്? ആകാശത്തെ വേർതിരിക്കുന്നതിന് എന്ത് ലക്ഷണമാണുള്ളത്? ആകാശം സർവത്ര ഏകരൂപത്തിലിരിക്കുന്നു. ആകാശത്തിന്റെ സ്വരൂപത്തിൽ ഒരു വ്യത്യാസവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു, കാരണം അത് അവകാശമാണ്. സർവത്തിനും ഇടം കൊടുക്കുന്ന ഒന്നാണ്, സർവത്തെയും നിലനിർത്തുന്ന ഒന്നാണ്. പറഞ്ഞല്ലോ, സർവപ്രത്യയങ്ങൾക്കും ദൃശ്യായിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് പോലെ സർവത്തിനും ഇടം കൊടുക്കുന്ന ഒന്നാണ് ആകാശം. ഇത് ആകാശ തുല്യം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വ്യക്തിഭേദങ്ങളില്ല. വ്യക്തിഭേദങ്ങളെ ആശ്രയിച്ചുള്ള ദർശനങ്ങളും അവിടെയില്ല, ചിന്തകളില്ല, അനുഭവങ്ങളില്ല. ലക്ഷണ ഭേദാഭാവ വ്യോമനൈവ, ഇത് ആകാശം പോലെയാണ്. ഘടഗിരി ഗുഹാദിഷു, പാത്രത്തിനുള്ളിലോ, ഗിരിഗുഹ പർവ്വത ഗുഹയ്ക്കുള്ളിലോ എവിടെ ചെന്നാലും ഒന്ന് തന്നെ. നിങ്ങൾ ജ്ഞാനിയെന്ന് കരുതുന്നവനിലും അജ്ഞാനിയെന്ന് കരുതുന്നവനിലും രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. ഗിരിഗുഹ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വലുതാണ്, പാത്രം എന്ന് പറയുമ്പോൾ അത് ചെറുതാണ്. പക്ഷെ ആകാശത്തിൽ അല്ല വലിപ്പ ചെറുപ്പങ്ങൾ, അതെല്ലാം പാത്രത്തിലും ഗിരിഗുഹയിലുമാണ്. അവിടെ ആകാശമാണെങ്കിലോ ഭേദാഭാവ ലക്ഷണം ഭേദാഭാവ, അവിടെ ലക്ഷണഭേദം. ആത്മാവിൽ അജ്ഞനൻ എന്ന് പറയുന്ന ഒരു ലക്ഷണമോ മുക്തൻ എന്ന് പറയുന്ന ഒരു ലക്ഷണമോ അങ്ങനെയല്ല. ആത്മാവിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അജ്ഞനാണ് ഇത് മുക്തനാണെന്ന് പറയാൻ കഴിയും. അവിടെ സർവപ്രത്യയങ്ങൾക്കും ഏകനായ ദൃഷ്ടാവാണ്. അത് പറയുന്നു ഘടഗിരി ഗുഹാദിഷ് ഗുഹാദിഷു ലക്ഷണ ഭേദാഭാവ. അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് സർവപ്രത്യ സാക്ഷി എന്ന് പറയുന്നത്. ഇതാണ് മുമ്പ് പറഞ്ഞത് വിദിത അവിദിതാഭ്യാം അന്യ ബ്രഹ്മ ഇതി ആഗമവാക്യാർത്ഥ. മുമ്പ് പറഞ്ഞത് തന്നെ, മുമ്പ് പറഞ്ഞത് എങ്ങനെ? വിദിത അവിദിതാഭ്യാം അന്യ ആ ആഗമവാക്യത്തെ ഒന്നുകൂടി പരിഷ്കരിച്ചുകൂടെ പറഞ്ഞു തന്നെ ഉള്ളു. ഇവിടെ സർവപ്രത്യയങ്ങളുടെയും സാക്ഷിയായി പറഞ്ഞു. സർവപ്രത്യയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? വിദ്യതം അവിദ്യതം ആണ് ഈ പ്രത്യയങ്ങൾ. ഈ പ്രത്യയങ്ങളിലാണ് അറിവും അറിവില്ലായ്മയും. അല്ലെങ്കിൽ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം നിൽക്കുന്ന അവിദിതം നേരത്തെ പറഞ്ഞു അവ്യാകൃതം, അതെല്ലാം ഈ പ്രത്യയങ്ങളാണ്. അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് അന്യത്. സാക്ഷി എന്ന് പറയും നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. സർവപ്രത്യദർശി എന്ന് പറയുമ്പോൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല. ഇതിനെ നമ്മുടെ കാഴ്ചയോടും നമ്മുടെ അറിവിനോടും ഒക്കെ താരതമ്യപ്പെടുത്തിയേ പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന അനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി പറയുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഒന്നും വാച്യാർത്ഥത്തെ എടുത്തിട്ട് അതാണ് പരമാർത്ഥം ധരിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ ഈ സർവകൽപ്പനകൾക്കും ആധാരമായിരിക്കുന്നത്. സർവപ്രത്യദർശിയെന്നോ സർവപ്രത്യ സാക്ഷിയെന്നോ എല്ലാം പറയുമ്പോൾ ഇതെല്ലാം ആ കൽപ്പനകളിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അതിന് സർവാധാരമായി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എൻ്റെ താല്പര്യം. ആഗമവാക്യാർത്ഥം ഇതാണ്, ആഗമവാക്യത്തിന്റെ താല്പര്യം. ഏവം പരിശുദ്ധ ഏവ ഉപസംഹൃതോ ഭവതി. ഇതുവരെ പറഞ്ഞത് ഉപസംഹരിച്ച എന്താണ് ഈ ശ്രുതി വെളിപ്പെടുത്തിയത്? വിദിത അവിദിതാഭ്യാം അന്യ സർവപ്രത്യദർശി പ്രതിബോധ വിദിതം എന്നെല്ലാം പറഞ്ഞ് വെളിപ്പെടുത്തി എന്താണ് പരിശുദ്ധ എന്നേ പറയാൻ പറ്റും. സർവകൽപ്പനാശൂന്യം, അതാണ് പരിശുദ്ധ. ഇതെല്ലാം കൽപ്പനകളാണ്. ബന്ധവും മോക്ഷവും സർവതും ആ സർവകൽപ്പനാരഹിതമായിരിക്കുന്നതാണ് പരിശുദ്ധ. ആ പരിശുദ്ധമായിരിക്കുന്ന തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതൊരുവന് വെളിപ്പെട്ടാൽ അത് സമ്യക് ദർശനം എന്ന് പറയും. അത് സഫലമാണ്. അതവന് ഈ മായാമോഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അവന് ഈ അവിദ്യ മറയെ മാറ്റുന്നു. അവന് പരമാർത്ഥം വെളിപ്പെടുന്നു. അവന് മാത്രമേ പരിശുദ്ധി അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്നുള്ളൂ. ദൃശ്യങ്ങളിൽ ഒന്നും പരിശുദ്ധിയില്ല. ദ്രഷ്ടാവൻ മാത്രമേ ഉള്ള പരിശുദ്ധി. ഇവം പരിശുദ്ധേവ ഉപസംഹൃതോ ഭവതി. ഇതിലൂടെയെല്ലാം ആ പരിശുദ്ധിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ട് പറയുന്നത് അന്വേഷണം ഏത് തരത്തിലും ആകാം, ദോഷമൊന്നുമില്ല. വിദ്യുത അവിദ്യുതങ്ങൾക്കപ്പുറമാണെന്നുള്ള തരത്തിലോ സർവപ്രത്യയങ്ങൾക്കും ദൃഷ്ടാവെന്നുള്ള തലത്തിലോ ഏത് തരത്തിലുമാകാം. ഇവിടെ ശ്രുതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശ്രുതി നമുക്ക് എന്തെങ്കിലും പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നു. അതിവിടെ സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ എന്ത് അറിവ് കൂട്ടിച്ചേർത്താലും ശരി, ഇന്നുവരെയുള്ള നമ്മുടെ അറിവിനോട് പുതിയ എന്തെങ്കിലും അറിവ് കൂട്ടിച്ചേർത്താൽ അതെല്ലാം ഈ സർവപ്രത്യയത്തിൽ അന്തർഭവിച്ചു. അതല്ല ചെയ്യുന്നു, അതിന് ശ്രുതി ശ്രമിക്കുന്നില്ല. അതുകൊണ്ടെന്താ വിശേഷം? ഇപ്പൊ തന്നെ ഈ ജാഗ്രത എന്ന് പറയുന്നത് അറിവിന്റെ ഒരു പ്രവാഹമാണ്. ഇതിൽ പുതിയ അറിവുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അത് ഈ അറിവുകളിൽ നിന്ന് വ്യത്യസ്തമൊന്നും, എത്ര ശ്രേഷ്ഠമായ അറിവായാലും. മറിച്ച് ശ്രുതി എന്താ ചെയ്യുന്നത്? ഈ അറിവുകളെ നിരാകരിക്കുകയാണ്. ശ്രുതി പറയുന്നത് ഈ അറിവുകൾക്കെല്ലാം സാക്ഷിയാണ് നീ എന്നാണ്. ഇനി പറയും, ശ്രുതി ചെയ്യുന്നത് ആരോപ നിരാകരണമാണ് ചെയ്യുന്നത്. ഈ സർവപ്രത്യങ്ങളും ആരോപങ്ങളാണ്. അതിൽ പുതിയ അറിവിനെ കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല, അതൊരു ആരോപമായി നീക്കത്തേക്ക്. അപ്പൊ ശ്രുതി നൽകുന്ന വിവേകം എന്ന് പറയുന്നത് ഈ അറിവിന്റെ നിരാകരണമാണ്, ഈ സർവപ്രത്യങ്ങളുടെയും നിരാകരണമാണ്. ആ നിരാകരണത്തിൽ ശേഷിക്കുന്നതാണ് എന്ന് സ്വസ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുകയാണ്. അതൊരു പുതിയ അറിവിനെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുക, മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനെ സഞ്ചയിക്കുക, അതുപോലുള്ളൊരു കാര്യമല്ല ഇവിടെ ശ്രുതി ചെയ്യുന്നത്. നമ്മൾ അറിവ് സമ്പാദിച്ച വേദത്തെക്കുറിച്ച്, ശാസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവ് സമ്പാദിച്ചാൽ നമ്മുടെ അറിവിന് കനം കൂടും. അതുകൊണ്ട് വിശേഷിച്ച് ഗുണമൊന്നും ഇവിടെ ആത്മലാഭം അല്ല, അത് അനാത്മലാഭമാണ്. ഇവിടെ ശ്രുതി അതല്ല, ശ്രുതി സർവ്വം നിരാകരിക്കുകയാണ്, ഭ്രാന്തിയെ നിരാകരിക്കുകയാണ്, സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഭ്രാന്തിയെ നിരാകരിക്കുന്നു. ആ സ്വരൂപത്തെ വെളിപ്പെടലെന്ന് പറയുന്നത് അത് ഇതിനോട് ചേരുന്നതല്ല, ഈ സർവപ്രത്യയങ്ങളോടും ചേരുന്ന ഒരു അറിവല്ല. എന്തുകൊണ്ട്? അത് ഈ സർവപ്രത്യയങ്ങളെയും ഹനിക്കുന്ന ഒന്നാണ്, അത് ആർജിതമായ ഒന്നല്ല. അതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനുള്ളൊരു യത്നമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നു, പല അറിവുകളെയും ആർജിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നുമല്ല ആത്യന്തികം, അതല്ല ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഇത്രയേ പറയാനുള്ളൂ, എന്താണോ സർവപ്രത്യയദർശി, സർവപ്രത്യയദാക്ഷി സാക്ഷി, സർവപ്രത്യയ പ്രത്യേക ആ അങ്ങനെ സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഷകാരൻ പറയും, എന്താണ് പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പ്രകാശത്തിന്റെ ആവശ്യമില്ല. പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അത് പ്രകാശത്തിന് വേണ്ടി മറ്റൊരു പ്രകാശത്തെ ശ്രുതി കൊണ്ടുവരികയല്ല ചെയ്യും, അത് നിഷ്ഫലമാണ്. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ പ്രകാശത്തിനുള്ള ആഭരണം അതിനെ മാറ്റുകയാണ് ശ്രുതി ചെയ്യുന്നത്. അതിനെ മാറ്റുന്ന ആ സമ്യക് ദർശനം, അത് ഈ പ്രത്യയങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നല്ല. ഈ പ്രത്യയങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണെങ്കിൽ അതിന് ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഈ പ്രത്യയങ്ങളോട് ചേരുന്ന ഒന്നല്ല. അതാണ് വ്യത്യാസം. നമ്മൾ അറിവിനെ ആർജിക്കുന്നു, അറിവ് നമ്മുടെ അജ്ഞാനത്തെ മാറ്റുന്നില്ല, നമ്മുടെ അനുഭവമാണ്. എന്തുകൊണ്ട്? നമ്മൾ ആർജിക്കുന്ന ഓരോ അറിവും ഈ അജ്ഞാനത്തിനൊരു മുതൽക്കൂട്ടാണ്, അത് അതിനോട് ചേരും, അതിനോട് ചേർന്നു പോകും. കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേരുന്ന നല്ലവനും കള്ളനായി മാറും എന്ന് പറയുന്നത്. ഈ പ്രത്യയങ്ങളോടുകൂടി ചേർന്നാൽ അത് ഈ പ്രത്യയത്തിന്റെ ഭാഗമായി. ശ്രുതിയുടെ വെളിപാട് അങ്ങനെയല്ല, അത് ഇതിനെ പാടെ നിരാകരിക്കുന്നതാണ്. അപ്പൊ അത് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല. ആത്മബോധം അനാത്മബോധത്തിൽ നിന്നും വിലക്ഷണമാണ് എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അതാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരാൾ പരാതി പറയുകയാണ്, എനിക്കങ്ങനെ ഒരു ആത്മബോധം, അങ്ങനെ ഒരു വെളിപ്പെടുന്ന ഒരു ആത്മബോധം എന്നെ സംഭവിക്കുന്നില്ല. ഞാൻ ആർജിക്കുന്ന ബോധങ്ങളെല്ലാം എന്റെ അനാത്മബോധങ്ങളോട് ചേർന്നു പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അതിനാണ് മുമ്പ് സമാധാനം പറഞ്ഞത്. ഇവിടെ തന്നെ വ്യക്തമായ സമാധാനം ഭാഷ്യകാരൻ പറഞ്ഞു. അപ്പോൾ അത് സ്വഭാവ ദോഷക്ഷയം അപേക്ഷത്തെ, അങ്ങനെ ഒരു ചെറിയ കാര്യം കൂടി അവിടെ ഉണ്ട്. ഇവിടെ ശ്രുതി അതിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സർവപ്രത്യയങ്ങളുടെയും സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുന്നു. സർവപ്രത്യയങ്ങളിലും ഇതനുസ്യൂതമായിരിക്കുന്നു എന്ന് പറയുന്നു. സർവപ്രത്യയങ്ങളും ഇത് തന്നെയാണെന്ന് പറയുന്നു. സർവമെന്നോ പ്രത്യയമെന്നോ പറഞ്ഞ് വേർതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു, ഇങ്ങനെ പലതരത്തിൽ പറയാം. ഇതെല്ലാം ശരിയാണ്, ഇതിൽ ഏത് ശരിയോ അത് ശരിയോ ഇത് ശരിയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ഏത് രീതിയിൽ പറഞ്ഞാലും തത്വം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ അതുവരേക്കും ഇതുകൊണ്ട് വിശേഷിച്ച് ഒന്നിനും മേന്മയില്ല. തത്വം പ്രകാശിച്ചാൽ തുടർന്നൊരു ബോധ്യപ്പെടലിന്റെ ഏതെങ്കിലും പ്രക്രിയകളെ ആശ്രയിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് ശ്രുതി പറയുന്നു, ദൃഷ്ടേഹേ ദൃഷ്ട, ദൃഷ്ടേഹേ ദ്രഷ്ട, ശ്രുതേഹേ ശ്രോത, മതേഹേ മന്ദ, വിജ്ഞാതേഹേ വിജ്ഞാത. ഇത് ഈ ശ്രുത്യന്തരം അങ്ങനെയുണ്ട് ശ്രുതികൾ. ഭാഷകാരം പറഞ്ഞല്ലോ, സർവപ്രത്യദർശി സർവപ്രത്യസാക്ഷി പ്രത്യേകാത്മാ എന്നെല്ലാം പറഞ്ഞതിന് ശ്രുതിബലം ഉണ്ട്. അതിൻ്റെ കൽപ്പനയല്ല, സത്യനിഷ്ഠന്മാരുടെ ഉപദേശമാണ്. അങ്ങനെ ദൃഷ്ടേഹേ ദൃഷ്ട, ദൃഷ്ടിയുടെ ദൃഷ്ടാവായിരിക്കുന്നു. നമ്മുടെ സർവ്വ അറിവുകളും ആ ദൃഷ്ടിയാണ്. എന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്റെ അറിവ്, അതിന്റെ ദൃഷ്ടാവ് എവിടെയാണോ അത് നിൽക്കുന്നത്, അതാണ് പ്രതിബോധ വിദ്യതമായിരിക്കുന്നത്. പ്രതിബോധവിദ്യതമായ സമ്യക് ദർശനം അതാണ്. ശ്രുതിയുടെ ശ്രോതാവ് എല്ലാ കേൾവികളുടെയും കേൾവിക്കാരൻ. മത്തേഹേ മന്ദ, സർവമനന സാക്ഷി. വിജ്ഞാതേഹേ വിജ്ഞാത, സർവ സാക്ഷാത്കാരങ്ങളെയും സാക്ഷാത്കരിച്ചിരിക്കുന്നവൻ. സർവ അനുഭവങ്ങളുടെയും അനുഭവിത, അനുഭവിക്കുന്നവൻ. ഇത് ശ്രുതിയന്തര ശ്രുതി അതിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് ശ്രുതിക്ക് പരമാവധി ബോധിപ്പിക്കാനുള്ളത്. അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ശ്രുതി ഈ അനാത്മബോധത്തെ നിരാകരിക്കുന്നു. ആ അനാത്മബോധത്തിന്റെ നിരാകരണത്തിൽ ശേഷിക്കുന്നത് അതാണ് പരമാർത്ഥം, അതാണ് നിന്റെ സ്വരൂപം, അതാണ് ബ്രഹ്മം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രതിബോധവിദിത്തം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മന വിന്ദതേ വീര്യം ജയ വിന്ദതേ അമൃതം.